ഹലോ ബ്ലിബ്രീസ്, എല്ലാവർക്കും ബ്ലിബ്രി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഷെഡ്യൂളിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഷെഡ്യൂളിംഗ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ലോങ് പ്രോസസ്സിനെ കുറിച്ചൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ വലിയ ലോങ് പ്രോസസ്സൊന്നും എനിക്കില്ല. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എനിക്ക് ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി ഷെഡ്യൂളിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ് കേട്ടോ. സോ ഐ എം ഷുവർ ദിസ് വിൽ ഹെൽപ്പ് യു. ആൻഡ് എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, നിങ്ങൾ ഈ എപ്പിസോഡ് എവിടെയാണോ കേൾക്കുന്നത് അവിടെ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ എപ്പിസോഡ് മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സ്പോട്ടിഫൈയിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ കമൻറ്റ് സെഷനിൽ എന്താണ് ഈ എപ്പിസോഡിൽ നിന്നുള്ള നിങ്ങളുടെ ഏറ്റവും ബിഗസ്റ്റ് ടേക്ക് അവേ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ, അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് എടുക്കാം. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കുറേ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് കൃത്യമായിട്ട് പ്ലാനേഴ്സ് എല്ലാ കൊല്ലവും തുടങ്ങുമ്പോൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. പ്ലാനേഴ്സ് എന്ന് പറയുമ്പോൾ അത് പല റേറ്റിലുണ്ട്. നമുക്ക് 250 രൂപ തൊട്ട് 2000 രൂപ, അതിലും കൂടുതൽ എമൗണ്ട് ആവുന്ന ഒക്കെ റേറ്റിലുള്ള പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. പ്ലാനേഴ്സ് വാങ്ങിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു കാര്യമാണ്. കാരണം നിങ്ങളിങ്ങനെ പ്ലാനിങ്ങും ഷെഡ്യൂളിങ്ങും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പ്ലാനർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടാവുന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. കാരണം അതിൽ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്, ചിലതൊക്കെ ഭയങ്കര കളർഫുൾ ആയിരിക്കും. നമുക്ക് കയ്യിലേക്ക് കിട്ടുമ്പോൾ തന്നെ ഓക്കെ, ഞാൻ ഇക്കൊല്ലം ഫുള്ള് പ്ലാൻ ചെയ്ത് പക്കയാക്കി തകർത്തിട്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊല്ലമായിരിക്കും ഇതെന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു മാസമൊക്കെ ഭയങ്കര പ്ലാനിങ് ആയിരിക്കും, എല്ലാ ടെംപ്ലേറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്, എവിടെയൊക്കെ എന്തൊക്കെ ബോക്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിരിക്കും. ഒരു ഫെബ്രുവരിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ അതിൻ്റെ എണ്ണം അങ്ങ് കുറയും. നമ്മൾ ഫില്ല് ചെയ്യുന്ന സ്പേസും ബോക്സസും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു പകുതിയൊക്കെ ആകുമ്പോൾ, അതായത് മെയ് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും മിക്ക പേജസും ബ്ലാങ്ക് ആയിരിക്കും. ഇറ്റ് ഹാപ്പൻസ് ടു മെനി പീപ്പിൾ ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ടു മീ ഓൾസോ. ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ പ്ലാനേഴ്സ് വാങ്ങിക്കുന്നുണ്ട്. പ്ലാനറിൻ്റെ ഒരു വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ദേ ആർ മോസ്റ്റ്ലി എക്സ്പെൻസീവ്. നല്ലൊരു പ്ലാനർ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. പല ടൈപ്പ് ഓഫ് പ്ലാനേഴ്സ് ഉണ്ട്, ഡെയിലി പ്ലാനേഴ്സ് ഉണ്ട്, വീക്ക്ലി പ്ലാനേഴ്സ് ഉണ്ട്, മന്ത്ലി ഉണ്ട്, 3 മന്ത് പ്ലാനേഴ്സ്, 365 ഡേയ്സ് പ്ലാനേഴ്സ്, അങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട്. ഈവൻ 5 ഇയർ പ്ലാനേഴ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന പ്ലാനേഴ്സ് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ ടാസ്കുകളാണ് ഓരോ ദിവസം ചെയ്യേണ്ടി വരിക, നമുക്ക് ഒരു എക്സ്പെൻസീവ് പ്ലാനറിൻ്റെ ആവശ്യമുണ്ടോ, അതോ ജസ്റ്റ് ഒരു ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്താൽ മതിയോ. കാരണം മോസ്റ്റ്ലി നമ്മൾ സ്ക്രീൻ സ്പേസ് ഒരു വ്യക്തി ഒരു ദിവസം വരുന്ന ഒരാളാണെങ്കിൽ, അതായത് കമ്പ്യൂട്ടേഴ്സിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ ലാപ്പൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അവർക്ക് മെയിനായിട്ടും ഗൂഗിൾ കലണ്ടർ തന്നെ ധാരാളമാണ് ടു ആൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ ചില ആളുകൾക്ക് ബുക്ക് കയ്യിൽ വെക്കുക അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയുള്ള ഒരു ആളാണ്. എനിക്ക് ബുക്കിൽ എഴുതുന്നതാണ് ഇഷ്ടം. ഞാൻ ഈ ബുക്കിനേക്കാളും ഫിസിക്കൽ ബുക്ക് പ്രിഫർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും എഴുതുന്നതിനോട് താല്പര്യം കൂടുതലുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ഒരു എന്താ പറയുക, ഒരു ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നോഷൻ പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഒരു ബുക്കിൽ എഴുതി വെക്കുമ്പോഴാണ്. അത് ഇത്രയും കൂടെ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ബുക്കാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോഴാണ് നമ്മൾ പ്ലാനേഴ്സിലേക്കൊക്കെ പോകുന്നത്. ചില പ്ലാനേഴ്സിലൊക്കെ കുറേ പടങ്ങളും കുറേ കളേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുൾ ആയിരിക്കും. അപ്പം നമുക്കത് വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ നമുക്കത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം 2023 ഏകദേശം കഴിയാറായി. ചിലപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും 2023 കഴിഞ്ഞിട്ടുണ്ടാവാം. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ദ ഡേറ്റ് ഓൺ വിച്ച് ഐ മസ്റ്റ് അപ്ലോഡ് ദിസ് എപ്പിസോഡ്. എനിവേ 2024, അതായത് പുതിയൊരു കൊല്ലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒബ്വിയസ്ലി നമുക്ക് കുറേ റെസൊല്യൂഷൻസ് ഉണ്ടാവാം. അതിൽ ജേർണലിംഗ് ഒരു മെയിൻ റെസൊല്യൂഷൻ ആയിരിക്കാം. ചിലർ ബുള്ളറ്റ് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി വെരി നൈസ്. ഞാൻ എന്തായാലും ഓരോ കൊല്ലം കഴിയാറാകുമ്പോഴും കുറച്ച് കാലങ്ങളായിട്ട് പുതിയൊരു ജേർണൽ അല്ലെങ്കിൽ ഒരു പ്ലാനർ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു കസ്റ്റം പോലെ ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഓരോ തവണ വാങ്ങിക്കുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, ഇതെന്തായാലും ഞാൻ ഫുള്ളി യൂസ് ചെയ്യും, ഒരു കോളം പോലും അല്ലെങ്കിൽ ഒരു പേജ് പോലും ഞാൻ ഫില്ല് ചെയ്യാതെ വിടില്ല, എവറി ഡേ ഞാനിത് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ തവണയും ഞാൻ വാങ്ങിക്കുന്നത്. പക്ഷേ വാങ്ങി രണ്ട് മാസം കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവും, ഐ ഡോണ്ട് നീഡ് ഈച്ച് ആൻഡ് എവറി ടെംപ്ലേറ്റ് ഇൻ ദിസ് പ്ലാനർ. ഞാൻ അതെല്ലാം ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, എനിക്കതിൻ്റെ എല്ലാ പേജസിൻ്റെയും ആവശ്യമില്ല. നമ്മൾ പലതും യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്കത് വേണോ വേണ്ടോ എന്ന് മനസ്സിലാവുന്നത്. ലൈഫ് അങ്ങനെയല്ലേ, ചില കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തോന്നും ഓക്കെ എനിക്കിതാണ് വേണ്ടത്, എനിക്ക് ഇവിടെ ആണ് എത്തേണ്ടത്, ഇതുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഇതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, എനിക്കിത് കിട്ടിയേ പറ്റൂ, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതിലേക്ക് എത്തിപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതായിരുന്നില്ല എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇത്രയൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്ലാനേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ പല പ്ലാനേഴ്സും മാറി മാറി യൂസ് ചെയ്ത് നോക്കി, പക്ഷേ അതിലൊക്കെ എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു മെത്തേഡാണ്. ആൻഡ് ദാറ്റ് മെത്തേഡ് ഈസ് വെരി വെരി കോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ഓൾസോ. അതായത് ഒരു പ്ലാനർ വാങ്ങിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്, പിന്നത്തെ കൊല്ലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ലൈക്ക് കലണ്ടേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ അൺഡേറ്റഡ് ആയിട്ടുള്ള പ്ലാനർ വാങ്ങിക്കണം. അൺഡേറ്റഡ് പ്ലാനേഴ്സിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പ്ലാനർ വാങ്ങിക്കുക എന്നുള്ളൊരു തീരുമാനം ഇത്തവണ ഞാൻ എടുക്കുന്നില്ല. ഞാൻ അതിന് പകരം വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ, ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാവും. ഒന്ന്, പ്ലാനിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഓൾറെഡി ഷെഡ്യൂളിങ്ങും ടുഡുവും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, ഇതിലൊന്നും ഒത്തിരി കാര്യമില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു കാര്യം നടക്കില്ല, അതുകൊണ്ട് വെറുതെ എന്തിനാണ് സമയം കളയുന്നത് കാശ് കളയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ടു ബി ഓണസ്റ്റ്, ഈ രണ്ട് കൂട്ടരുമായിട്ടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്, നമുക്ക് പ്ലാനിങ്ങിലൊന്നും ഒരു കാര്യമില്ല എന്ന്. ആൻഡ് ടു ആൻ എക്സ്റ്റെൻഡ് ഇപ്പോഴും ഞാനത് വിശ്വസിക്കുന്നു, നമുക്കങ്ങനെ നമ്മുടെ ലൈഫ് എല്ലാം ഒന്നും പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റില്ല, നമ്മൾ പറയുന്ന പോലെ ഒന്നും കാര്യങ്ങൾ ഇവിടെ എത്തണമെന്നില്ല. പലപ്പോഴും നമ്മൾ പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള മെയിൻ ഇഷ്യൂ അതാണ്, അതായത് ഇന്ന സമയത്ത് ഇന്ന കാര്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും, പക്ഷേ ആ സമയമാകുമ്പം ഒന്നുകിൽ എന്ത് നമുക്ക് തന്നെ ഒരു മൂഡ് കാണില്ല അത് ചെയ്യാനായിട്ട്, മടിയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കയറി വരും. ഞാനതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാവും, ഐ ക്യാൻ റിലേറ്റ് ടു ഇറ്റ്. പക്ഷേ എന്നാൽ പോലും അതിലൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാനിപ്പോഴും ടു ഡു പ്രിപ്പയർ ചെയ്യുന്നതും പ്ലാനേഴ്സൊക്കെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എവറി ഡേ വി ഹാവ് 24 hours, ആൻഡ് ദിസ് 24 hours കുറേയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്, നമുക്കത് തീരുമാനിക്കാൻ പറ്റും എന്ത് ചെയ്യണം. അതായത് അറ്റ്ലീസ്റ്റ് രാവിലെ എണീച്ചിട്ട് ഒരു 2-3 hours എന്താ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചെങ്കിലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. ആൻഡ് നോ വൺ ക്യാൻ ഇൻ്റർഫിയർ ഇൻ ദാറ്റ്, അത് നമ്മുടെ ഡിസിഷൻ തന്നെയാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ സമയമില്ല, അല്ലെങ്കിൽ എപ്പോൾ എന്ത് വല്ല സംഭവിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും, ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറേയൊക്കെ നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാനും പറ്റും. ഒരുമാതിരി എന്താ പറയുക, ഒരു 50-50 ചാൻസ് ആണ് രണ്ടിനുള്ളത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സമയത്തെ നന്നായിട്ട് വിനിയോഗിക്കാൻ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഷെഡ്യൂളിങ് പ്ലാനിങ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ സംഭവിക്കണമെന്നില്ല, വിച്ച് ഇസ് വെരി ട്രൂ. പക്ഷേ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തു, എന്തെങ്കിലും അതിനിടയിൽ ഒരു പ്രോബ്ലമോ ഡിസ്ട്രാക്ഷനോ വന്നു, വാട്ട് വി ക്യാൻ ഡു ഇസ് ദാറ്റ് നമുക്കത് റീഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് നടന്നില്ലെങ്കിൽ നമുക്ക് നാളത്തേക്ക് മാറ്റാം. ഡെഫിനറ്റ്ലി നാളെ എപ്പോഴെങ്കിലും നമുക്ക് അതിന് സമയം കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെ പ്ലാനിങ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയുന്നൊരു കാര്യം, നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ടുള്ളതല്ലേ, ഓരോ സബ്ജക്റ്റിനും അല്ലെങ്കിൽ ഓരോ സെമ്മിനും ഓരോ സെമസ്റ്ററിനും ഒരു എക്സാം കലണ്ടർ ഉണ്ടായിരിക്കും. ആ സമയത്ത് എക്സാം നടത്തും, ആ സമയത്ത് എക്സാം നടത്തണം എന്നുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് തന്നെ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ടീച്ചേഴ്സ് നിർബന്ധപൂർവ്വം ആ സമയം കൊണ്ട് എങ്ങനെയും ഓടിച്ചിട്ടാണെങ്കിൽ പോലും ആ പോർഷൻസ് തീർക്കും. അതൊരു പ്ലാനിങ്ങിൽ പോകുന്ന കാര്യമാണ്, അത് അവർ എങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്ത് ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിരിക്കും. അത് സാധിക്കുമെങ്കിൽ നമ്മുടെ ലൈഫിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്തു തീർക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ് കുളവാക്കിയിട്ടുണ്ടെങ്കിൽ സോറി. എനിവേ, എന്തായാലും പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. എൻ്റെ മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ 2024 കടക്കുമ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പോകുന്ന പുതിയ മെത്തേഡ് എന്താണെന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്ലാനർ വാങ്ങിക്കാറുണ്ട്. മിക്ക പ്ലാനേഴ്സും എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ്. നല്ലൊരു പ്ലാനർ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ കയ്യിൽ നല്ലപോലെ കാശ് പോകും. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്തില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. ഞാൻ വാങ്ങിക്കുന്ന പ്ലാനേഴ്സെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവായിട്ടുള്ള പ്ലാനേഴ്സിന്, കാരണം എനിക്ക് വെറുതെ എന്തെങ്കിലും എഴുതാനാണെങ്കിൽ ഒരു പേപ്പർ മതിയല്ലോ, അതിനൊരു പ്ലാനർ വാങ്ങിക്കണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ നല്ല എക്സ്പെൻസീവായ പ്ലാനേഴ്സ് വാങ്ങിക്കാൻ തുടങ്ങിയത്. ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് പ്ലാനർ യൂസ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടായിരിക്കില്ല. ചില ദിവസം നമ്മൾ വെറുതെ ആയിരിക്കും. ചിലപ്പോൾ ആ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടാനും ചാൻസ് ഉണ്ട്. അപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാനറിൽ ഡേറ്റഡ് പ്ലാനേഴ്സ് ആയിരിക്കും ഞാൻ വാങ്ങിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഡേറ്റിൽ നമ്മൾ ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള പേജസിൻ്റെ എണ്ണം കൂടാനായിട്ട് തുടങ്ങി. സോ ഐ റിയലൈസ് ദാറ്റ് പ്ലാനർ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു വേസ്റ്റാണ്. എൻ്റെ പണം ഞാൻ അത്രയും വേസ്റ്റ് ചെയ്ത് കളയുകയാണ്. സോ എന്താണ് എനിക്ക് ഇത്രയും കൂടെ എഫക്റ്റീവായിട്ട് എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് അധികം പണം നഷ്ടപ്പെടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം? അങ്ങനെയാണ് ഞാൻ ഈ പുതിയ മെത്തേഡിലേക്ക് എത്തിയത്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ യൂഷ്വലി ഒരു പ്ലാനർ വാങ്ങിക്കുമ്പം അതിൽ പല ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും അല്ലേ. അതായത് അതിൽ വീക്ക്ലി പ്ലാനിംഗ് ഉണ്ടാവാം, മന്ത്ലി പ്ലാനിംഗ് ഉണ്ടാവാം, ഡെയിലി ടു ഡു പ്ലാനിംഗ് ഉണ്ടാവാം, ബഡ്ജറ്റ് പ്ലാനിംഗ്, മീൽ പ്ലാനിംഗ്, ഗ്രോസറി പ്ലാനിംഗ് തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം ഒന്നും നമുക്ക് ആവശ്യമാവണമെന്നില്ല. ഇനിയിപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പ്ലാനർ വാങ്ങിക്കാമെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഡെയിലി ടു ഡുവിൻ്റെയുള്ള സ്പേസ് മാത്രമേ അതിൽ കാണുകയുള്ളൂ. എനിക്ക് പക്ഷേ മന്ത്ലി പ്ലാനിങ്ങും വീക്ക്ലി പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഡെയിലി പ്ലാനിങ്ങിനുമുള്ള സ്പേസ് വേണം. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ എഴുതാനായിട്ടോ ഉണ്ടെങ്കിൽ എനിക്കൊരു ജേണലുണ്ട്, ഞാൻ അതിലാണ് അത് നോട്ട് ചെയ്യാറ്. പക്ഷേ ഇത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു പ്ലാനർ ഇതുവരെയും കിട്ടിയിട്ടില്ല. സോ ഞാൻ ആദ്യം വിചാരിച്ചു ക്യാൻവയിലുള്ള ടെംപ്ലേറ്റ്സൊക്കെ യൂസ് ചെയ്ത് ഒരെണ്ണം കസ്റ്റമൈസ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ബൈൻഡ് ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കി തന്നെ ഉപയോഗിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഞാനത് വേണ്ടാന്ന് വെച്ചു. എനിവേ, ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആവശ്യങ്ങൾ മൂന്നാണ്. പൊതുവെ എല്ലാ ആൾക്കാർക്കും ഈ മൂന്ന് ആവശ്യങ്ങളേ ഉണ്ടാവുള്ളൂ. സോ നിങ്ങളും എന്നെപ്പോലെ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത് മന്ത്ലി പ്ലാനിംഗ് ആയിരിക്കും. ഞാൻ മന്ത്ലി പ്ലാനിങ്ങിന് 2 ഓഫ് മന്ത്ലി കലണ്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് ആവശ്യത്തിനാണ്. അതായത് ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്നയാളെ വിളിക്കണം, ഇന്നയിടത്ത് പോകണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാനായിട്ടാണ് ആദ്യത്തെ സെറ്റ് ഓഫ് കലണ്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെറ്റ് ഓഫ് കലണ്ടർ എന്ന് പറയുന്നത് നടന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ടാണ്. ഒരു മാസം എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം അല്ലെ, ചിലപ്പം ചില ആളുകളെ നമ്മൾ കണ്ടെന്ന് വരാം, അപ്രതീക്ഷിതമായിട്ടൊക്കെ കണ്ടെന്ന് വരാം, ചില ഇടങ്ങളിൽ നമുക്ക് പോകാൻ സാധിച്ചെന്ന് വരാം, ചിലപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ചില ആൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തന്ന നമ്മളൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ചില ദിവസങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോ മാസം നടന്ന കാര്യങ്ങൾ മാത്രം എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് കലണ്ടർ എന്ന് പറയുന്നത്. ആദ്യത്തെ സെറ്റിന് യൂഷ്വലി ആളുകൾ ചെയ്യാറുള്ളത് പ്ലാനിങ്ങിനായിട്ടുള്ള കലണ്ടേഴ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതായത് സ്പേസ് ഉണ്ടാവും അതിനകത്ത്, ഓരോ ഡേറ്റിന് താഴെയും സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. പ്ലാനേഴ്സിലും ഇങ്ങനൊരു സ്പേസ് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഇനി വേറെ ഒരു പ്ലാനർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു കലണ്ടർ വാങ്ങിക്കുക എന്ന് പറയുന്നത് എക്കെയിൻ എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഈ പ്ലാനിങ്ങിൻ്റെ ഒരു ലോകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ തൊടുന്നതെല്ലാം എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും പണം ചിലവാക്കാതിരിക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്യാൻവയിൽ കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, മന്ത്ലി ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. അതായത് ഓരോ മാസവും അതിൻ്റെ ഡേറ്റ്, ആ ഡേറ്റിൻ്റെ അവിടുത്തെ കോളം ഫ്രീ ആയിരിക്കും. അതായത് ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും, നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ ആ കോളത്തിൽ നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു 4-5 ഷീറ്റ് നിറയെ ഞാൻ ഓരോ മാസത്തെയും കലണ്ടേഴ്സ് പ്രിൻ്റ് എടുത്തു. അതായത് ഡബിൾ സൈഡ് പ്രിൻ്റ് എടുത്തു, ഒരു സൈഡ് ഒരു മാസം, അതായത് ജനുവരി, അപ്പുറത്തെ സൈഡ് ഫെബ്രുവരി, അങ്ങനെ ഓരോ മാസം ഓരോ പേപ്പറിലായിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തു. ഇതിനി ഡൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു സെലോ ടേപ്പ് എല്ലാം വെച്ച് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എവിടെയാണോ തൂക്കിയിട്ടുണ്ട് അവിടെ തൂക്കിയിടാം. അതായത് തൂക്കിയിടുമ്പോൾ നമ്മുടെ കണ്ണിൽ, അതായത് നമ്മുടെ നോട്ട് എപ്പോഴും എത്തുന്നിടത്ത് വേണം ഇത് തൂക്കിയിടാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ജസ്റ്റ് പേപ്പറായിട്ട് കയ്യിൽ സൂക്ഷിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിത് കലണ്ടർ പോലെ തൂക്കിയിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, കാരണം എങ്കിൽ മാത്രമേ എനിക്ക് എപ്പോഴും അത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എവിടെയെങ്കിലും മടക്കി വെക്കാൻ വേണ്ടിയിട്ടല്ലോ, എപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ടാവണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ പുതിയൊരു മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ എപ്പോൾ എന്ത് പ്രോഗ്രാം വന്നാലും ഞാൻ ആ കലണ്ടറിൽ നോട്ട് ചെയ്യും. ഈ കലണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കലണ്ടറിന് അടുത്തായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മളൊരു വർഷം ആരംഭിക്കുന്ന സമയത്ത് കലണ്ടറിന് ഒരു പഞ്ഞവും ഉണ്ടാവില്ല, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കലണ്ടേഴ്സ് കിട്ടും. അത് ആവശ്യമാണ് ഡേറ്റ്സും ഹോളിഡേയ്സും അതുപോലെ സ്പെഷ്യൽ ഡേയ്സൊക്കെ നോക്കാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഈ ഇതും കൂടെ തൂക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവൻറ്റ്സും കൂടെ നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് സൈഡിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് രണ്ടാമത്തെ സെറ്റ് ഓഫ് കലണ്ടേഴ്സാണ്, മന്ത്ലി കലണ്ടേഴ്സാണ്. ഇതെന്തായാലും ഞാൻ പ്രിൻ്റ് എടുക്കുന്നില്ല, പകരം എനിക്കൊരു ജേണലുണ്ട്, അതിൽ വരച്ച് നോട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കലണ്ടേഴ്സ്, ഓരോ മാസത്തെയും കലണ്ടേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാം ഒരു പേജിൽ, അല്ലെങ്കിൽ ആ മന്തിൻ്റെ പേരെഴുതിയിട്ട് അതിൻ്റെ താഴെ ആ മാസം നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവൻറ്റ്സുകൾ നിങ്ങൾക്ക് ഡേറ്റ് സൈഡിൽ കൊടുത്തിട്ട് എന്താണോ നടന്നത് അത് അതിൻ്റെ സൈഡിലായിട്ട് എഴുതാം. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് ഒരു കുഞ്ഞ് കലണ്ടർ വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് ജനുവരി മാസത്തെ ഒരു കലണ്ടർ ഒരു ഫുൾ പേജ് എടുത്ത് വരയ്ക്കുക, എന്നിട്ട് ഓരോ ഡേറ്റിൻ്റെ അവിടെയും എന്താണോ അന്ന് സ്പെഷ്യലായിട്ട് നടന്ന ഒരു കാര്യം അത് എഴുതുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എൻഡ് ഓഫ് ദി ഇയർ നിങ്ങൾക്ക് ഇത് മറിച്ച് നോക്കുമ്പോൾ ഓരോ മാസവും എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും, പക്ഷേ ഓരോ ഡേറ്റിൻ്റെ കീഴിലും ആ ഒരു ദിവസം നടന്ന സ്പെഷ്യലായിട്ടുള്ള കാര്യം നമ്മൾ എഴുതി വെക്കുമ്പോൾ പിന്നെ എപ്പോൾ എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം നമുക്ക് ഈ ഒരു ദിവസം വെറുതെ വേസ്റ്റായി പോയിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു മാസം വെറുതെ വേസ്റ്റായി പോയിട്ടില്ല, ഇത്രയധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മന്ത് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ റെക്കോർഡിക്കൽ ഡാറ്റയും കൂടെയാണ് കേട്ടോ. അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ പേജസൊക്കെ മറിച്ച് നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും, ഓക്കെ ഇന്ന വർഷം ഇന്ന മന്തിൽ ഇന്ന ദിവസം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഓർത്തെടുക്കാനൊക്കെ സാധിക്കും. ആഫ്റ്റർ ഓൾ മെമ്മറീസ് ആണല്ലോ നമ്മളെ എപ്പോഴും നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബ്യൂട്ടിഫുള്ളാക്കിയും ഫ്രഷാക്കിയും ഒക്കെ നിർത്താൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം ആ മെമ്മറീസിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമെന്ന് പറയുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയല്ലേ. ഞാൻ ആക്ച്വലി ജേണലിങ്ങിലേക്ക് തിരിച്ചു വന്നത് ഇങ്ങനെയുള്ളൊരു എൻ്റെ പഴയൊരു ഡയറി എടുത്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുമുണ്ട് എൻ്റെ പഴയൊരു ഡയറി, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയ ഡയറി ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് വീണ്ടും ജേണലിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ഇൻസ്പിറേഷനൊക്കെ തോന്നി തുടങ്ങിയത്. കാരണം നമ്മളിപ്പോൾ വീഡിയോ എടുത്താലും ഒന്നും ഈ എഴുതി വെച്ചേക്കുന്നത് വായിക്കുന്നതിൻ്റെ സുഖം കിട്ടത്തില്ല. അതായത് നമ്മൾ തോട്ട്സ് ആണല്ലോ നമ്മുടെ ബുക്കിലേക്കോ പേപ്പറിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ ഒരിക്കലും അതിൻ്റെ പിന്നിൽ നമ്മൾ എന്താണ് ചിന്തിച്ചിരുന്നതെന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ആ തോട്ട്സിനെ നമ്മൾ പുസ്തകത്തിലേക്കോ അല്ലെങ്കിൽ പേപ്പറിലേക്കോ പകർത്തുമ്പോൾ അത് വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്നൊരു ഫീല് കിട്ടും. ആ ഒരു ഫീല് ശരിക്കും അതിൻ്റെ ഏറ്റവും ഷോർട്ട് വേർഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റും. എനിവേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇതാണ് എൻ്റെ മന്ത്ലി പ്ലാനിങ്ങിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് വീക്ക്ലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസാണ്. അത് വളരെ സിമ്പിളാണ്. ആകെ നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ബോർഡാണ്, പിന്നെ ഒരു മാർക്കറും. വൈറ്റ് ബോർഡ് ഏത് സൈസിലുള്ളത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിരിക്കും. അതായത് വീക്കിലി നിങ്ങൾ കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് അല്ലെങ്കിൽ കുറേ ഇവൻറ്റ്സുകളുണ്ട് ഓർത്ത് വെക്കാനായിട്ട്, അങ്ങനെ ഒരു ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ആ വൈറ്റ് ബോർഡിൻ്റെ സൈസ് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് കലണ്ടർ ഉണ്ടല്ലോ, അതായത് A3 സൈസിന് ഡബിൾ ആയിട്ടുള്ള സൈസിലുള്ളൊരു സ്റ്റാൻഡേർഡ് കലണ്ടർ, അത്രയും തന്നെ വലിപ്പമുള്ളൊരു വൈറ്റ് ബോർഡാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്കിതിൽ അത്യാവശ്യം ഒരു വീക്കിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെല്ലാം എഴുതാനുള്ളൊരു സ്പേസ് കിട്ടും. ജസ്റ്റ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുന്നതനുസരിച്ച് ടിക്ക് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുകയോ ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു വൈറ്റ് ബോർഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയെങ്കിലും ഒരു ബുക്കിൽ എഴുതി വെച്ച് അത് മടക്കി കഴിയുമ്പോഴേ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഒരു വൈറ്റ് ബോർഡിന് വരില്ല, കാരണം അത് എപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ വർക്ക് സ്പേസിലോ സ്റ്റഡി സ്പേസിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ എപ്പോഴും കാണുന്നിടത്ത് തന്നെ ഇത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റണം. എനിക്ക് ഉള്ളൊരു മേജർ പ്രോബ്ലമാണ്, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും, കുറച്ച് കഴിയുമ്പോൾ അത് ഞാനത് മറന്നു പോകും. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർമ്മയിൽ വരുമ്പോൾ തന്നെ ഈ വൈറ്റ് ബോർഡിൽ ഞാൻ ഇത് എഴുതി വെക്കും. പിന്നെ മറന്നു പോയാലും ഈ വൈറ്റ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം എനിക്ക് കാണാൻ സാധിക്കും, എൻ്റെ മുറിയിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ ഇൻ കേസ് ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് എനിക്ക് ഓർമ്മയിലേക്ക് പിന്നെയും വരും. അപ്പോൾ അത് നല്ലൊരു കാര്യമായിരിക്കും. എനിക്ക് ഏറ്റവും എഫക്റ്റീവ്, എനിക്ക് പ്ലാനറിനേക്കാളും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വൈറ്റ് ബോർഡായിരുന്നു. പക്ഷേ ഞാൻ യൂഷ്വലി വീക്ക്ലി ടാസ്കുകൾ എഴുതി വെക്കാനായിട്ടാണ് വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ സ്പേസ് ഇല്ല എഴുതാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി ടു ഡു എഴുതാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ഞാനിങ്ങനെ അറിയാതിരിക്കുകയായിരുന്നു. കാരണം പ്ലാനർ എനിക്ക് ഉണ്ട്, പക്ഷേ പ്ലാനറിൽ എഴുതി വെച്ച് പിന്നെ നമ്മളത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുറക്കണമെന്നില്ല. ഞാൻ ഭയങ്കര മടിച്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധനം മടക്കി വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അത്രയ്ക്ക് മടിച്ചാണ് പ്ലാനർ. അങ്ങനെ എപ്പോഴും നമ്മൾ എടുത്ത് മറിച്ച് നോക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ അത് മറന്നു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അല്ലെങ്കിൽ ഓക്കെ അത് പിന്നെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ നമ്മുടെ മുന്നിലൊരു സാധനം ഇങ്ങനെ നമ്മളെ തന്നെ സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക് ഓ ചെയ്തില്ലല്ലോ അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള വിചാരിച്ചെങ്കിലും നമ്മൾ പോയി ചെയ്യും. അപ്പോൾ അത് അതുപോലെ ഡെയിലി ടു ഡുവിനും കൂടെ ഒരു വൈറ്റ് ബോർഡ് വാങ്ങിയാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കണ്ടുപിടിച്ചത്. അതിനുശേഷം വൈറ്റ് ബോർഡ് വാങ്ങിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. വൈറ്റ് ബോർഡിന് പകരം ഞാൻ വാങ്ങിയത് അക്രിലിക് ടു ഡു ലിസ്റ്റ് ബോർഡാണ്. ഇത് നമ്മൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ കിട്ടും. എനിക്കിങ്ങനെ സാധനം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ താഴെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറേ റെക്കമെൻഡേഷൻസ് കാണുമല്ലോ ഇതുപോലത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞ് കുറേ കമ്പനീസിൻ്റെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇൻസ്റ്റയിലൊക്കെ ഞാനിത് സംഭവം കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കിത് എവിടെ വാങ്ങിക്കാൻ കിട്ടും എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം കൂടുതലും ഫോറിനേഴ്സിൻ്റെ അക്കൗണ്ടിലാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയിൽ ആരും യൂസ് ചെയ്ത് ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കിത് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണെന്ന്. കാരണം അത്യാവശ്യം ഒരു എ ഫോർ സൈസിലായിരിക്കും ഈ ഒരു അക്രിലിക് ബോർഡ് വരുന്നത്. അക്രിലിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. പക്ഷേ ഗ്ലാസ് പോലെ എന്ന് പറയാൻ പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ആണെന്ന് തോന്നും. എന്നാൽ പ്ലാസ്റ്റിക്കും അല്ല, ഒടിയത്തൊന്നുമില്ല, അങ്ങനത്തെ ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ്. എനിക്കിത് പറഞ്ഞു തരാൻ അറിയില്ല അദ്ദേഹം. എന്തായാലും നിങ്ങളത് ആമസോണിൽ ചെന്നിട്ട് അക്രിലിക് ടു ഡു ലിസ്റ്റ് ബോർഡ് എന്ന് വല്ലതും ടൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ തന്നെ ഇതിൻ്റെ സജഷൻസൊക്കെ വരും കേട്ടോ. അത് നല്ലൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഈ വൈറ്റ് ബോർഡിൻ്റെ അതേ യൂസേജ് തന്നെയാണ് ഇതിന് കിട്ടുക. പക്ഷേ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, ഇത്രയും കൂടി എസ്തെറ്റിക്കാണ്. അതിൽ തന്നെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പ്രയോറിറ്റീസ് എഴുതാനുള്ള സ്ഥലം, അതുപോലെ തന്നെ ടു ഡു എഴുതാനുള്ള സ്ഥലം, ഷെഡ്യൂൾ ചെയ്യാനുള്ള സ്ഥലം, അതൊക്കെ ആ ഒരു ട്രാൻസ്പെറൻറ്റ് അക്രിലിക് ബോർഡിൽ ലൈൻ ഇട്ട് തന്നെ അവരൊരു ടെംപ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോർഡ് നമ്മൾ വെക്കുന്നത് ഒരു സ്റ്റാൻഡിലായിരിക്കും. ആ സ്റ്റാൻഡിൽ തന്നെ മൊബൈൽ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്പേസുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മാർക്കേഴ്സും പിന്നെ ഇത് മായ്ക്കാനുള്ളൊരു ഫാബ്രിക്കും. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും, അതായത് ഞാൻ ഇപ്പം പറഞ്ഞ ഈ ഒരു മെത്തേഡാണേലും അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലാനർ വാങ്ങിക്കാൻ തീരുമാനിച്ചാലും, അതുമല്ല നിങ്ങളൊരു ബുള്ളറ്റ് ജേണൽ സ്വയം ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും, ഇതിൻ്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ പ്രൊഡക്റ്റീവാക്കി നിർത്തുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ചെക്ക് ചെയ്യേണ്ടത്. ചില ആളുകൾക്ക് എന്നെ പോലെ ഉള്ള ആളുകളാണെങ്കിൽ വളരെ എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റേഷനറി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാനുള്ള ഒരു ത്വര ഭയങ്കരമായിരിക്കും. എനിക്ക് ഈ ബുക്ക്സ് പേന അമ്മാതിരി സാധനങ്ങളൊക്കെ ഇത്ര താല്പര്യം കൂടുതലാണ്. എനിവേ, പക്ഷെ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കാര്യങ്ങൾ നടത്തി കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ അന്വേഷിക്കണം അല്ലെങ്കിൽ ആലോചിക്കണം. കുറേയധികം പ്ലാനേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് എൻ്റെ ആവശ്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് കറക്റ്റായിട്ടൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന മെത്തേഡുകളിൽ ഏതാണോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുക അത് വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ നമുക്ക് ചെറിയൊരു ടു ഡു ഒക്കെ പ്രിപ്പയർ ചെയ്ത് പതുക്കെ പതുക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. ഇതൊരു ഹാബിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം അപ്പോഴായിരിക്കും നമ്മളിൽ ഇത്രയും സമയമുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെയുള്ള കുറേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതൊരു സ്കില്ലാണ്, അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വല്ലാതെ അങ്ങ് വിഷമം വരും, നമ്മൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അപ്പം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇല്ല, ഒത്തിരി കാര്യങ്ങൾ എഴുതി കൂട്ടി വെച്ചിട്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊരു 10 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 5 കാര്യമെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരൊരു 10-15 കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല, ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എഴുതി വെക്കുന്നതിലൊരു മിനിമം ഒരു 4-5 കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പതുക്കെ പതുക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളുടെ എണ്ണം കൂട്ടിക്കൂട്ടി വരാം. എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. കുറേ പേര് ലുണ വിവിടെ കാര്യമൊക്കെ അന്വേഷിക്കാറുണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളുടെ ഫോട്ടോസൊക്കെ ഇടാറുണ്ട്. ഇഫ് യു ആർ ന്യൂ ഹിയർ, ലൂണ ഈസ് മൈ പപ്പി. ലൂണ ഈസ് ക്വൈറ്റ് ഫേമസ് ഓൾസോ ഇൻ മൈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാര്യങ്ങൾ ഇങ്ങനെ പോഡ്കാസ്റ്റിൽ നേരത്തെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പം അവളെക്കുറിച്ച് പറഞ്ഞിട്ട് കുറേ ആയി. അവളിപ്പോൾ പപ്പിയൊന്നുമല്ല, വലുതായി. എന്തായാലും അവളുടെ ഫോട്ടോസൊക്കെ ഇനിയും ഞാൻ ഇൻസ്റ്റഗ്രാം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇഫ് യു വാണ് സീ ഹൈ, യു ക്യാൻ കം ആൻഡ് ചെക്ക് ഔട്ട് ഇൻ മൈ ഇൻസ്റ്റഗ്രാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും റിവ്യൂസും അതുപോലെ നിങ്ങളുടെ ക്രിറ്റിസിസവും എല്ലാം എങ്ങനെ എനിക്ക് ഈ ഒരു എൻ്റെ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നൊക്കെയുള്ള നിങ്ങളുടെ വാല്യുബിൾ ഇൻഫർമേഷൻസ് എന്നെ അറിയിക്കാനായിട്ട് ഒരു കാരണവശാലും മറക്കരുത്. ഇവിടെ നല്ല മഴയാണ്, അപ്പോൾ ഇടിയൊക്കെ ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുമെന്ന് വരാം കേട്ടോ. blueberryblog25@gmail.com എന്നെൻ്റെ മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസൊക്കെ അയക്കാവുന്നതാണ്. ഇപ്പം ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ഹാഡ് എ വണ്ടർഫുൾ ഇയർ ആൻഡ് അടുത്തൊരു കൊല്ലം ഏറ്റവും മനോഹരമായി ഇരിക്കാൻ സാധിക്കട്ടെ, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കട്ടെ. ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് അണ്ടർ നെക്സ്റ്റ് ടൈം ദിസ് ഇസ് ബ്ലൂബെറി ബ്ലോഗ് സൈനിങ് ഔട്ട്. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ പ്രൊഡക്റ്റീവ്. ബൈ ബൈ.